രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അദ്ധ്യായം 25. അവന്റെ വാഴ്ചയുടെ 9 ആണ്ട് 10 മാസം 10 തീയതി ബാബിലോൺ രാജാവായ
നെബൂഖദ്നേസർ
തന്റെ സർവ്വസൈന്യവുമായി യെരൂശലേമിന്റെ നേരെ വന്ന് പാളയമിറങ്ങി അതിനെ ഉപരോധിക്കുകയും ചെയ്തു. സിദെക്കീയാ രാജാവിന്റെ 11 ആണ്ടുവരെ നഗരം ഉപരോധിക്കപ്പെട്ടിരുന്നു. അതേ ആണ്ടിൽ 4 മാസം 9 തീയതി ആയപ്പോൾ നഗരത്തിൽ ക്ഷാമം കഠിനമായി, ദേശത്തെ ജനത്തിന് ആഹാരം ഇല്ലാതെയായി. അപ്പോൾ നഗരമതിൽ ഒരിടം പൊളിച്ച് കൽദയർ നഗരം വളഞ്ഞിരിക്കെ പടയാളികൾ എല്ലാം രാത്രിയിൽ രാജാവിന്റെ തോട്ടത്തിനരികെ രണ്ട് മതിലുകൾക്കും മധ്യയുള്ള പടിവാതിൽ വഴിയായി ഓടിപ്പോയി. രാജാവും അരാബയിലേക്കുള്ള വഴിയിലൂടെ ഓടിപ്പോയി. എന്നാൽ കൽദയരുടെ സൈന്യം രാജാവിനെ പിന്തുടർന്ന് യെരിഹോ സമഭൂമിയിൽ വെച്ച് അവനോടൊപ്പം എത്തി. അവന്റെ സൈന്യമെല്ലാം അവനെ വിട്ട് ചിതറിപ്പോയി.
അവർ രാജാവിനെ പിടിച്ച്
രിബ്ലയിൽ ബാബിലോൺ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവർ അവന് വിധി കൽപ്പിച്ചു. അവർ സിദെക്കീയാവിന്റെ പുത്രന്മാരെ അവൻ കാൺകെ കൊന്നു. സിദെക്കീയാവിന്റെ കണ്ണ് പൊട്ടിച്ച് ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. 5 മാസം 7 തീയതി ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ 19 ആണ്ടിൽ തന്നെ ബാബിലോൺ രാജാവിന്റെ ഭൃത്യനായ അകമ്പടി നായകൻ നെബൂസർ അദാൻ യെരൂശലേമിൽ വന്നു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. യെരൂശലേമിലെ മഹത്തുക്കളുടെ ഭവനങ്ങളൊക്കെ അവൻ തീവെച്ച് ചുട്ടുകളഞ്ഞു. അകമ്പടി നായകനോടുകൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യം യെരൂശലേമിന്റെ ചുറ്റുമുള്ള മതിലുകൾ ഇടിച്ചു കളഞ്ഞു. നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബിലോൺ രാജാവിനെ ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസർ അദാൻ കൊണ്ടുപോയി. എന്നാൽ അകമ്പടി നായകൻ ദേശത്തെ ദരിദ്രരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായിട്ടും കൃഷിക്കാരായിട്ടും വിട്ടേച്ചുപോയി. യഹോവയുടെ ആലയത്തിലെ താമ്രസ്തംഭങ്ങളും പീഠങ്ങളും താമ്രം കൊണ്ടുള്ള കടലും കൽദയർ ഉടച്ചുകളഞ്ഞ് അവയുടെ താമ്രം ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കലങ്ങളും ചട്ടുകങ്ങളും കത്രികകളും തവികളും ശുശ്രൂഷയ്ക്കുള്ള താമ്രോപകരണങ്ങളും അവർ എടുത്തുകൊണ്ടുപോയി. തീച്ചട്ടികളും കലശങ്ങളും പൊന്നും വെള്ളിയും കൊണ്ടുള്ള സകലതും അകമ്പടി നായകൻ കൊണ്ടുപോയി. ശലോമോൻ യഹോവയുടെ ആലയത്തിനു വേണ്ടി ഉണ്ടാക്കിയ 2 സ്തംഭങ്ങൾ, 1 കടൽ, പീഠങ്ങൾ എന്നിങ്ങനെ സകല ഉപകരണങ്ങളും ഉണ്ടാക്കുവാൻ ഉപയോഗിച്ച താമ്രം
തൂക്കുവാൻ കഴിയാത്തവണ്ണം
അധികമായിരുന്നു. ഒരു സ്തംഭത്തിന്റെ ഉയരം 18 മുഴം, അതിന്മേലുള്ള മകുടം താമ്രം കൊണ്ടുള്ളതായിരുന്നു. ഓരോ മകുടത്തിന്റെയും ഉയരം 3 മുഴം, മകുടത്തിന്റെ ചുറ്റുമുള്ള വലപ്പണിയും മാതളപ്പഴവും ആസകലം താമ്രം കൊണ്ടായിരുന്നു. ഇതുപോലെ മറ്റേ സ്തംഭത്തിനും വലപ്പണിയും മറ്റും ഉണ്ടായിരുന്നു. അകമ്പടി നായകൻ മഹാപുരോഹിതനായ സെരയാവിനെയും 2 പുരോഹിതനായ സെഫനിയാവിനെയും 3 വാതിൽകാവൽക്കാരെയും പിടിച്ച് കൊണ്ടുപോയി. നഗരത്തിൽ നിന്ന് അവൻ പടയാളികളുടെ മേൽവിചാരകനായ ഒരു ഷണ്ണനെയും നഗരത്തിൽ വച്ച് കണ്ടെത്തിയ രാജപരിചാരകന്മാരിൽ 5 ദേശത്തെ ജനത്തിൽ നിന്ന് പടയാളികളെ തെരഞ്ഞെടുക്കുന്ന സേനാപതിയുടെ കൊട്ടാരം കാര്യസ്ഥനെയും നഗരത്തിൽ കണ്ട മറ്റ് 60 പിടിച്ചുകൊണ്ടുപോയി. ഇവരെ അകമ്പടി നായകനായ നെബൂസർ അദാൻ പിടിച്ച് രിബ്ലയിൽ ബാബിലോൺ രാജാവിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. ബാബിലോൺ രാജാവ് ഹമാത് ദേശത്തിലെ രിബ്ലയിൽ വെച്ച് അവരെ വെട്ടിക്കൊന്നു. ഇങ്ങനെ യഹൂദ സ്വദേശം വിട്ട് പോകേണ്ടി വന്നു. ബാബിലോൺ രാജാവായ
നെബൂഖദ്നേസർ
യഹൂദ ദേശത്ത് ശേഷിപ്പിച്ച ജനത്തിന് ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗെദല്യാവിനെ അധിപതിയാക്കി. ബാബിലോൺ രാജാവ് ഗെദല്യാവിനെ അധിപതിയാക്കി എന്ന് നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ, കാരേഹിന്റെ മകൻ യോഹാനാൻ, നെതോഫാത്യനായ
തൻഹൂമേത്തിന്റെ മകൻ
സരായാവ്, മയഖത്യാന്റെ മകൻ യാസന്യാവ് എന്നീ സേനാപതികളും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പയിൽ ഗെദല്യാവിന്റെ അടുക്കൽ വന്നു. ഗെദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു. അവരോട് പറഞ്ഞത്, നിങ്ങൾ കൽദയരുടെ ദാസന്മാർ നിമിത്തം ഭയപ്പെടരുത്. ദേശത്ത് പാർത്ത് ബാബിലോൺ രാജാവിനെ സേവിക്കുവിൻ, അത് നിങ്ങൾക്ക് നന്മയായിരിക്കും. എന്നാൽ 7 മാസത്തിൽ രാജവംശക്കാരനായ ഏലിശയുടെ മകനായ നെഥന്യാവിന്റെ മകൻ ഇസ്മായേൽ 10 ആളുകളുമായി വന്ന് ഗെദല്യാവിനെയും അവനോടുകൂടെ മിസ്പയിൽ ഉണ്ടായിരുന്ന യെഹൂദരെയും കൽദയരെയും വെട്ടിക്കൊന്നു. അപ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും സേനാപതിമാരും കൽദയരെ ഭയപ്പെടുകയാൽ എഴുന്നേറ്റ് പുറപ്പെട്ട് ഈജിപ്റ്റിലേക്ക് പോയി. യെഹൂദാ രാജാവായ യെഹോയാക്കീന്റെ പ്രവാസത്തിന്റെ 37-ാം ആണ്ട് 12-ാം മാസം 27-ാം തീയതി ബാബിലോൺ രാജാവായ യെവീൽ മെരോദക് താൻ രാജാവായ ആണ്ടിൽ യെഹൂദാ രാജാവായ യെഹോയാക്കീനെ കടാക്ഷിച്ച് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അവനോട് കരുണയോടെ സംസാരിച്ചു. തന്നോടുകൂടെ ബാബിലോണിൽ പ്രവാസികളായി ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉന്നതമായ സ്ഥാനം അവന് നൽകി. അവന്റെ കാരാഗ്രഹ വസ്ത്രം മാറ്റി. അവൻ ജീവപര്യന്തം നിത്യവും അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. രാജാവ് അവന് അവന്റെ മരണദിവസം വരെ ജീവകാലം മുഴുവനും നിത്യവൃത്തിക്കുള്ള ഓഹരി കൊടുത്തു പോന്നു.